വാർത്തകൾ. കേരളം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി പ്രഖ്യാപനം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖർ അനുശോചിച്ചു. ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 9 മരണം. 23 പേർക്ക് ഗുരുതര പരിക്ക്. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രദർശനം രാവിലെ ആരംഭിച്ചു. ഏഷ്യാകപ്പ് അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മത്സരം ദുബായിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കേരളം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി പ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സംസ്ഥാനത്ത് ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ ബ്ലോക്ക് തല കേന്ദ്രങ്ങളിലും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും വോട്ടുകൾ അതത് സ്ഥാപനങ്ങളിലും എണ്ണും. ജില്ലാ പഞ്ചായത്തുകളിലെ പോസ്റ്റൽ ബാലറ്റുകൾ കളക്ട്രേറ്റുകളിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലായിരിക്കും എണ്ണുന്നത്. മറ്റ് പോസ്റ്റൽ ബാലറ്റുകൾ അതത് വരണാധികാരികളുടെ ടേബിളിലും എണ്ണും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ഇതിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കൺട്രോൾ യൂണിറ്റുകൾ മാത്രമായിരിക്കും സ്ട്രോങ് റൂമുകളിൽ നിന്ന് ടേബിളുകളിലെത്തുന്നത്. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ടുനില ലഭിക്കും. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും വോട്ട് വിവരം കിട്ടും. ഓരോ കൺട്രോൾ യൂണിറ്റിലെയും ഫലം അപ്പോൾ തന്നെ കൌണ്ടിംഗ് സൂപ്പർവൈസർ രേഖപ്പെടുത്തിയ വരണാധികാരിക്ക് നൽകും. ഓരോ വാർഡിലെയും പോസ്റ്റൽ ബാലറ്റുകളും എല്ലാ ബൂത്തുകളുടെയും വോട്ടുകളും എണ്ണിത്തീരുന്ന മുറയ്ക്ക് വരണാധികാരികൾ ഫലപ്രഖ്യാപനം നടത്തും. ഓരോ ബൂത്തും എണ്ണിത്തീരുമ്പോൾ വോട്ടുനില ട്രെൻഡ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ലീഡ് നിലയും ഫലവും തത്സമയം അറിയാനാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് എല്ലാ ഒരുക്കങ്ങളും കണ്ണൂർ ജില്ലയിൽ പൂർത്തിയായി. ജില്ലയിൽ 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയത്. ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ.
11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും ഓരോ വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ വോട്ടുകൾ കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേന്ദ്രത്തിൽ വെച്ചാണ് എണ്ണുക. ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടുകൾ എണ്ണും. കണ്ണൂർ ജില്ലയിൽ 76.8% പോളിംഗ് ആണ് നടന്നത്. ആകെയുള്ള വോട്ടർമാരിൽ 16,03,879 പേർ വോട്ട് രേഖപ്പെടുത്തി. 79% സ്ത്രീ വോട്ടർമാരും 74.05% പുരുഷ വോട്ടർമാരും വോട്ട് ചെയ്തു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ആകെയുള്ള 9 വോട്ടർമാരിൽ 3 പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു.
കോഴിക്കോട് ജില്ലയിലും വോട്ടെണ്ണലിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിശദവിവരങ്ങളുമായി നസീർ ബാബു.
കോഴിക്കോട് ജില്ലയിൽ 20 കേന്ദ്രങ്ങളിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചും കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചും ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുന്നത്. ഇതിൽ 3 ബ്ലോക്കുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കോഴിക്കോട് നഗരപരിധിയിൽ തന്നെയാണ്. കുന്നമംഗലം ബ്ലോക്കിലേത് മലബാർ ക്രിസ്ത്യൻ കോളേജിലും ചേളന്നൂർ ബ്ലോക്കിന്റേത് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിലും കോഴിക്കോട് ബ്ലോക്കിന്റേത് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലും ആണ് ക്രമീകരിക്കുന്നത്. കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ കേന്ദ്രം. വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്.
വോട്ടെണ്ണൽ ദിവസമായ നാളെ എല്ലാ ട്രഷറികളും തുറന്നു പ്രവർത്തിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഫലപ്രഖ്യാപനം പൂർത്തിയായ ശേഷം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പ് രേഖകൾ ട്രഷറി സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ടത്തിൽ ഇന്നലെ മികച്ച പോളിംഗ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ 76.08% പേർ വോട്ട് ചെയ്തു. ആദ്യഘട്ടത്തിൽ 70.91% പോളിംഗ്. വയനാട്ടിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം 78.29. ഏറ്റവും കുറവ് തൃശൂർ ജില്ലയിൽ 72.48%. കോർപ്പറേഷനുകളിൽ കോഴിക്കോട്ട് 69.55%, കണ്ണൂരിൽ 70.33%, തൃശൂരിൽ 62.45%. പോളിംഗ് നടന്നത് മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ശിവരാജ് പാട്ടീൽ മഹാരാഷ്ട്രയിൽ ലാത്തൂരിലെ വസതിയിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. രാവിലെയായിരുന്നു ദീർഘനാളായി അസുഖബാധിതനായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം. തുടർച്ചയായി 7 തവണ ലാത്തൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ലോക്സഭാ സ്പീക്കർ, പഞ്ചാബ് ഗവർണർ, ചണ്ഡിഗഡ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ നിലകളിലും ശിവരാജ് പാട്ടീൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ശിവരാജ് പാട്ടീലിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറായും ലോക്സഭാ സ്പീക്കറായും സേവനമനുഷ്ഠിച്ച പാട്ടീൽ പരിചയസമ്പന്നനായ നേതാവായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമൂഹത്തിന്റെ ക്ഷേമത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നതിന് പാട്ടീലിന് അതിയായ താൽപര്യമുണ്ടായിരുന്നുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീലിന്റെ നിര്യാണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി എന്നിവർ അനുശോചിച്ചു. പാട്ടീലിന്റെ വിയോഗം പാർട്ടിക്ക് കനത്ത നഷ്ടമാണെന്നും പൊതുസമൂഹത്തിനും രാജ്യത്തിനും ശിവരാജ് പാട്ടീൽ നൽകിയ സംഭാവനയും സമർപ്പണവും രാജ്യം എന്നും സ്മരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മുതിർന്ന പാർട്ടി നേതാവെന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഓർമ്മകളിലേക്ക് വരികയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. പാർട്ടിയുടെ നിര്യാണം പാർട്ടിക്കും കുടുംബത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് പ്രിയങ്കാഗാന്ധി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ആന്ധ്രാപ്രദേശിൽ അല്ലൂരി സീതാരാമരാജു ജില്ലയിലെ ചിന്തൂർ മല്ലേരു മില്ലി ഘട്ട് റോഡിൽ പുലർച്ചെ സ്വകാര്യ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചു. 23 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകട സമയത്ത് 35 യാത്രക്കാരും 2 ഡ്രൈവർമാരും ബസ്സിലുണ്ടായിരുന്നു. രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ ബസ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സഹായധനം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 ദിവസത്തെ ജോർദാൻ എത്യോപ്യ ഒമാൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച യാത്ര തിരിക്കും. ആദ്യഘട്ടത്തിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള 2 ബിൻ അൽ ഹുസൈന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ജോർദാൻ സന്ദർശിക്കും. സിനിമാ ലോകത്ത് 50 വർഷം പൂർത്തിയാക്കിയ നടൻ രജനീകാന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിനാശംസകൾ നേർന്നു. രജനീകാന്തിന്റെ പ്രകടനങ്ങൾ തലമുറകളെ ആകർഷിച്ചിട്ടുണ്ടെന്നും വിപുലമായ പ്രശംസ നേടിയിട്ടുണ്ടെന്നും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് കപ്പൽ DSE-A20 ഈ മാസം 16 നാവികസേന കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും. ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന കമ്മീഷനിംഗിന് ചടങ്ങിന് നേതൃത്വം നൽകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വൈകിട്ട് തിരുവനന്തപുരത്ത് ഔദ്യോഗിക തുടക്കമാകും. മന്ത്രി സജി ചെറിയാൻ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മേളയ്ക്ക് തിരിതെളിയിക്കും. പ്രദർശനം രാവിലെ ആരംഭിച്ചു. ടാഗോർ തിയേറ്ററിൽ രാവിലെ സ്പാനിഷ് ചിത്രം ഇൻഗ്രിഡ് സാന്റോസിന്റെ ബീഫിന്റെ പ്രദർശനം ആരംഭിച്ചു. കലാഭവൻ, നീള, ശ്രീ കൈരളി എന്നിവിടങ്ങളിലും രാവിലെ പ്രദർശനങ്ങൾ ആരംഭിച്ചു. വൈകിട്ട് നിശാഗന്ധിയിൽ ഉദ്ഘാടന ചിത്രമായി പലസ്തീൻ 36 പ്രദർശിപ്പിക്കും. മത്സരവിഭാഗങ്ങളിലെ പ്രദർശനം നാളെ ആരംഭിക്കും. കൊച്ചി മുസിരിസ് ബിനാലെ 6-ാം പതിപ്പിന് ഇന്ന് തുടക്കമാവും. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഫോർ ദ ടൈം ബീയിംഗ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഏഷ്യാകപ്പ് അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് മത്സരം ദുബായിൽ ആരംഭിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരായ UAE-യെയാണ് നേരിടുന്നത്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 220 റൺസ് എടുത്തിട്ടുണ്ട്. വൈഭവ് സൂര്യവൻശി 140 റൺസോടെ ക്രീസിലുണ്ട്. ദുബായിലെ ICC അക്കാദമി ഗ്രൌണ്ടിലാണ് മത്സരം. ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷാവിധി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൂട്ടബലാത്സംഗം, ഗൂഢാലോചന എന്നിവയടക്കം 10 കുറ്റങ്ങളിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 8-ാം പ്രതി നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ കൂടി 97,280 രൂപയായി. ഗ്രാമിന് 12,160 രൂപയിലാണ് ഇന്ന് വ്യാപാരം. ശബരിമല സ്വർണക്കൊള്ള കട്ടിളപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. വാദം നേരത്തെ പൂർത്തിയായിരുന്നു. ക്രിസ്തുമസ് പുതുവത്സര സീസണോടനുബന്ധിച്ച് റെയിൽവേ 38 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. നിസാമുദ്ദീൻ തിരുവനന്തപുരം, ബംഗളൂരു തിരുവനന്തപുരം, ഹൂബ്ലി തിരുവനന്തപുരം, കൊല്ലം ബംഗളൂരു, എറണാകുളം വഡോദര എന്നിവയാണ് കേരളത്തിന് അനുവദിച്ച ട്രെയിനുകൾ. ദ ലോ ട്രസ്റ്റിന്റെ 11-ാമത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മുൻ കേരള ഗവർണറും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായിരുന്ന ജസ്റ്റിസ് പി സദാശിവത്തിന് തിരുവനന്തപുരത്ത് മറ്റന്നാൾ രാവിലെ സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പുരസ്കാരം കൈമാറുന്നത്. ശബരിമല മണ്ഡലപൂജയ്ക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ വൈകിട്ട് ആരംഭിച്ചു. ഈ മാസം 26-27 തീയതികളിലെ ബുക്കിംഗാണ് ഇന്നലെ തുടങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി പ്രഖ്യാപനം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖർ അനുശോചിച്ചു. ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 9 മരണം. 23 പേർക്ക് ഗുരുതര പരിക്ക്. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രദർശനം രാവിലെ ആരംഭിച്ചു. ഏഷ്യാകപ്പ് അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് മത്സരം ദുബായിൽ ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.